2020 ജനുവരി 19 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ടി കെ സമ്പൂർണ തൊഴിലാളിയും നേതാവും. മുൻമന്ത്രി ടി കെ ദിവാകരനെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുതിയ കുറിപ്പ്. 4.5 ദശാബ്ദം മുമ്പ് മൺമറഞ്ഞ RSP നേതാവ് ടി കെ ദിവാകരനെ ജനങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ വിസ്മയകരമായ ജീവിതം ധർമ്മത്തിന്റെയും നേരിന്റെയും വീതിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് പട്ടിണിയിലൂടെ വളർന്ന് പാവപ്പെട്ടവർക്കു വേണ്ടി അവസാന ശ്വാസം വരെ പടപൊരുതി പടവുകൾ കയറി എല്ലാവരെയും സ്തബ്ധരാക്കി പൊടുന്നനവെ അപ്രത്യക്ഷനായ ടി കെ. സ്വാതന്ത്ര്യ സമര സേനാനി, സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ്, RSP നേതാവ്, ട്രേഡ് യൂണിയൻ നേതാവ്, പ്രഗത്ഭനായ ഭരണാധികാരി, മികച്ച സാമാജികൻ, ദിഷണാശാലി തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് അർഹനാണെങ്കിലും തൊഴിലാളിയുടെ മകനായി ജനിച്ച് തൊഴിലാളിയായി വളർന്ന് തൊഴിലാളിക്ക് വേണ്ടി പോരാടി തൊഴിലാളിക്ക് വേണ്ടി മരിച്ച നേതാവ് എന്ന വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം. കൊല്ലമായിരുന്നു അദ്ദേഹത്തിന്റെയും പാർട്ടിയായ RSP യുടെയും പ്രവർത്തന കേന്ദ്രം. വോട്ട് കമ്പനികൾ, കശുവണ്ടി വറപ്പുശാലകൾ, ചെറിയ നെയ്ത്തുശാലകൾ, കൂരകൾ, കുടിലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള പാവപ്പെട്ടവരും തൊഴിലാളികളും ജീവിതസമരം നടത്തുന്നതിനിടയിലാണ് അവരിൽ ഒരാളായി 1920 ദിവാകരൻ ജനിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് ദിവാകരന്റെ അമ്മ കുട്ടികളോടൊത്ത് തൂപ്പുകാരിയായ വല്യമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. വല്യമ്മയാണ് ദിവാകരനെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. തുടർന്ന് തൊഴിലാളി പ്രസ്ഥാനം രൂപം പ്രാപിച്ചു വരുന്ന കൊല്ലത്തെ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഓഫീസിൽ ശമ്പളമില്ലാത്ത ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. ആടുന്ന കാലുകളും ഇളകുന്ന മേൽക്കട്ടിയുമുള്ള ചിന്നക്കടയിലെ ലേബർ യൂണിയൻ ഓഫീസിലിരുന്നാണ് അദ്ദേഹം തൊഴിലാളി നേതാവായി രൂപാന്തരം പ്രാപിച്ചത്. വെറും 17 വയസ്സുള്ളപ്പോൾ കൊല്ലത്തെ ബസ് തീവെപ്പ് കേസിൽ ടി കെയെ പ്രതിയാക്കി ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചു. 1.5 വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചു. ഇതിനിടെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദ പ്രക്ഷോഭവും സ്വാതന്ത്ര്യ സമരവും തിളയ്ക്കാൻ തുടങ്ങി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പാർട്ടിയുടെ മുന്നണി പോരാളിയായി മാറുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിലടയ്ക്കപ്പെട്ടു. വയലാർ പുന്നപ്ര സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടന്നതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ടി കെയും പ്രതിയായി. ആലപ്പുഴ ജയിലിലടയ്ക്കപ്പെട്ട ടി കെ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. തുടർന്ന് 10 ദിവസം അവർ നിരാഹാരം കിടന്നാണ് മർദ്ദനം അവസാനിപ്പിച്ചത്. ജനകീയ പ്രക്ഷോഭങ്ങളിലേർപ്പെട്ട് പലതവണ ജയിൽവാസവും ക്രൂരമർദ്ദനവും ഏറ്റുവാങ്ങി. ക്രൂരമർദ്ദനങ്ങളുടെ വടുക്കളും രോഗങ്ങളും മരണം വരെ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ടി കെ ദിവാകരന്റെ സഹപ്രവർത്തകനും ആത്മമിത്രവുമായിരുന്ന ബേബി ജോൺ പറയുന്നു, ആ മർദ്ദനങ്ങൾ വരുത്തിവെച്ച സ്ഥിതി എല്ലാവർക്കും അറിയാം. നടുവിനൊരു ബെൽറ്റ്, പിടലിക്കൊരു ബെൽറ്റ്, കാലത്തുണർന്നാലുടൻ 10-15 നിമിഷമെങ്കിലും ചുമയ്ക്കുമായിരുന്നു. പക്ഷേ അതിൽ ദുഃഖിതനായിരുന്നില്ല അദ്ദേഹം. ഏതു വംശത്തിന്റെ താൽപര്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചോ അതിന് ഇതെല്ലാം ആവശ്യമാണെന്ന വിശ്വാസത്തോടുകൂടിയാണ് എല്ലാം സഹിച്ചത്. 7 തവണ കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചതിൽ 4 വിജയവും 3 തോൽവിയുമുണ്ട്. അധികായന്മാരോടാണ് ഏറ്റുമുട്ടിയത്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കൊല്ലത്തെ ഓരോ മത്സരവും തീപാറുന്നതായിരുന്നു. ശക്തനായ കോൺഗ്രസ് നേതാവ് ആർ ശങ്കറിനെതിരെ മത്സരിച്ച് 1948 തോറ്റെങ്കിൽ 1954 വിജയം നേടി. നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ്, സഭാനേതാവ് തുടങ്ങിയ പദവികളിലിരുന്ന് നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 5 വർഷം കൊല്ലം നഗരസഭാ അധ്യക്ഷനുമായിരുന്നു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും സഭാനേതാവ് ടി കെ ആയിരുന്നു. നിയമസഭാ വാദപ്രതിവാദങ്ങളിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുക ദുഷ്കരമായിരുന്നു. സഭാ നടപടിക്രമങ്ങൾ മനഃപാഠമാക്കിയും വസ്തുതകളും സ്ഥിതിവിവര കണക്കുകളും ശേഖരിച്ചും നന്നായി ഗൃഹപാഠം ചെയ്തും സഭയിലെത്തുന്ന ടി കെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച പാർലമെന്റേറിയൻ എന്ന് പേരെടുത്തു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പഞ്ചകക്ഷികൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താനും ഭരണനിർവഹണത്തിലെ കുരുക്കഴിക്കാനും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 1967 EMS മന്ത്രിസഭയിലും 1970 അച്യുതമേനോൻ മന്ത്രിസഭയിലും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി കെ 9 വർഷത്തോളം ഈ വകുപ്പിനെ നയിച്ചു. നിരവധി റോഡുകളും പാലങ്ങളും ഉയർന്നത് ഇക്കാലത്താണ്. അടിസ്ഥാന സൌകര്യത്തിലൂടെ മാത്രമേ വികസനമുണ്ടാവൂ എന്ന് തിരിച്ചറിഞ്ഞ നേതാവാണ് അദ്ദേഹം. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു. കേരളത്തിൽ നല്ല റോഡുകളുടെ വലിയൊരു ശൃംഖല സൃഷ്ടിച്ചെടുക്കാനും വികസന രംഗത്ത് കുതിച്ചു ചാടാനും സാധിച്ചു. NH-47, NH-17 എന്നീ ദേശീയ പാതകളുടെ വികസനം, ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൊതുമരാമത്ത് ജോലികൾക്ക് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തുടങ്ങിയവയുടെ പിന്നിലും ദിവാകരന്റെ കയ്യൊപ്പുണ്ട്. കൊല്ലം ബൈപ്പാസ് 45 വർഷം മുമ്പ് അദ്ദേഹം കണ്ട സ്വപ്നമാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ എങ്കിലും വിവിധ ഭാഷകൾ സ്വായത്തമാക്കുകയും അഗാധമായ അറിവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. തൊഴിൽ കോടതികളിൽ അഭിഭാഷകന്റെ പാണ്ഡിത്യത്തോടെ തൊഴിൽ കേസുകൾ വാദിച്ചു. മികച്ച ഭരണാധികാരിയെന്ന് പേരെടുത്തു. കൈമടക്കി വെച്ച കോളറുള്ള വെള്ള ഷർട്ടും കയ്യിൽ ബീഡിയും തീപ്പെട്ടിയുമായാൽ TK ആയി. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാക്കളായി കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ നിരവധി പേരുണ്ടെങ്കിലും സമ്പൂർണ്ണ തൊഴിലാളിയും തൊഴിലാളി നേതാവും TK ദിവാകരൻ മാത്രമാണ്. TK ദിവാകരന്റെ 7 മക്കളിൽ ബാബു ദിവാകരൻ 3 തവണ നിയമസഭാ അംഗവും മന്ത്രിയുമായി പിതാവിന്റെ കാലടികൾ പിന്തുടരുന്നു.